ദൈവവചനം വായിക്കാത്ത ഒരാൾ എപ്രകാരമാണ് ദൈവശബ്ദം കേൾക്കുന്നത്? ദൈവശബ്ദമല്ലാത്തത് എപ്പോഴും നമ്മെ ചതിക്കുന്നതാണ് എന്നോർക്കണം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ ജീവസന്ദേശ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നുമായി ഇന്നും ഞങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. ബ്രദർ ജോർജ് ഫിലിപ്പ് അത് വിളമ്പിത്തരുന്നു. ഭക്ഷിച്ചാലും.
ജീവന്റെ ബലം തന്നെ പേടിപ്പാനീയം.
അനീതിയായി സമ്പത്ത് സംഭരിക്കുന്ന പ്രവണത സാമൂഹ്യമായ അനാരോഗ്യമാണ്. ആ സമ്പത്തുകൊണ്ട് ഗുണമല്ല, ദോഷം മാത്രമേ ഉണ്ടാകൂ. അത് ഉണ്ടാക്കുന്നവരുടെ തലമുറകൾ പലപ്പോഴും അത് അനുഭവിക്കുന്നതായി കാണുന്നില്ല. താങ്കൾ സമ്പാദിക്കുന്ന ഓരോന്നും നീതിപൂർവമാകുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? അത് അങ്ങനെ പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ ധൈര്യം തീർച്ചയായും താങ്കളുടെ ജീവിതത്തെ ധന്യമാക്കും. ധനവാന്മാരാൽ ഞെരുക്കമനുഭവിക്കുന്നവരോട് മീഖായുടെ ഹൃദയം ഏകീഭവിച്ചതായി നാം കാണുന്നു. അവൻ മർദ്ദനം അനുഭവിക്കുന്നവരുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചു. നഗരങ്ങളിൽ നിന്നകന്ന് പർവ്വതങ്ങളിൽ ചിതറി ഒറ്റപ്പെട്ട് കഴിയുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ചൂഷണവും സമ്മർദ്ദവും മീഖ അനുഭവത്തിൽ നിന്ന് തന്നെ ഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സാധുക്കളുടെ പ്രവാചകനായിത്തീർന്നു. യോഥാം ആഡംബര ജീവിതത്തിന് ചുമത്തിയ വലിയ നികുതി നഗരത്തിലെ ധനികരായ ജന്മികൾ ഗ്രാമീണരായ സാധു കർഷകരിൽ നിന്ന് പിടിച്ചുപറിച്ച് പിരിച്ചിരുന്നു. പിന്നീട് രാജാവായ ആഹാസ് നടത്തിയ യുദ്ധങ്ങളുടെ ദുർവഹമായ സാമ്പത്തിക ഭാരവും പാവങ്ങളുടെ മുതുകിലായി. ഇത് പ്രവാചകന്റെ മനസ്സിനെ ഭാരപ്പെടുത്തി. കൊള്ള ചെയ്ത് നേടിയ പണം കവർച്ച ചെയ്യപ്പെടുമെന്നും അന്ന് മാറത്തടിച്ച് കരയുകയേ നിവൃത്തിയുള്ളൂ എന്നും പ്രവാചകൻ പ്രസ്താവിച്ചു. രണ്ടാം അധ്യായത്തിലെ പ്രധാന വിഷയം ഇതായിരുന്നു. ഇന്ന് നാം മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. അതിനു മുൻപ് നിങ്ങൾ ഇന്നലെ പഠിച്ചതായ കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കുവാനും ആ കാര്യത്തിൽ ഏതെങ്കിലും തീരുമാനമെടുക്കുവാനും സാധിച്ചോ? അങ്ങനെ ചിന്തിക്കുന്നത് വളരെ പ്രയോജനമാണ്. മീഖായുടെ പ്രവചനം രണ്ടാം അധ്യായത്തിൽ മീഖായുടെ രണ്ടാമത്തെ പ്രസംഗം നാം പഠിച്ചെങ്കിൽ മൂന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ പ്രസംഗമാകുന്നു പഠിക്കുവാൻ പോകുന്നത്. തന്റെ ജനത്തിന്റെ ഇടയിലെ നേതാക്കന്മാർക്കെതിരെ മീഖ സംസാരിക്കുകയാണ്. ഒന്നാമത് പ്രഭുക്കന്മാരുടെ പാപം എടുത്തു കാണിക്കുന്നു. രണ്ടാമത് പ്രവാചകന്മാരുടെ പാപം. ഇവർ രണ്ടും ഇങ്ങനെയുള്ള രണ്ടു കൂട്ടരുമാണല്ലോ ആത്മീക നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ. ഒടുവിലായി യെരുശലേമിലെ എല്ലാ നേതാക്കന്മാരുടെയും പാപങ്ങൾ എടുത്തു സംസാരിക്കുന്നു. പ്രഭുക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും, അതെ, നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെയും പാപങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ സ്നേഹത്തോടെ ഈ മീഖ സംസാരിക്കുന്നു. വാക്കുകൾ അല്പം കർക്കശമായി എന്ന് കണ്ട് സ്നേഹം ഇല്ല എന്ന് ചിന്തിക്കരുത്. പലപ്പോഴും തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അറിയാതെ തന്നെ കർക്കശ വാക്കുകളാൽ ആയിപ്പോകും എന്നതുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആളിന് സ്നേഹമില്ല എന്ന് കരുതരുത്. ഇതുവരെയും പ്രധാനമായും ശമരിയുടെ നേരെ പ്രവചിച്ച പ്രവാചകൻ യെരുശലേമിനെക്കുറിച്ച് കിട്ടിയ വിവരങ്ങളും മീഖായുടെ ഉള്ള് ഉരുക്കുന്നതായിരുന്നു. ആ വിശുദ്ധ നഗരത്തിൽ മ്ലേച്ഛത കൊടികുത്തിവാണോ? അനീതിയും അധർമ്മവും അതിരില്ലാതെ നടമാടി. അതുകൊണ്ട് യാക്കോബ് ഗ്രഹത്തിലെ നായകന്മാരായി യെരുശലേമിൽ പ്രതാപത്തോടെ ജീവിക്കുന്ന പ്രഭുജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അതികഠിനമായ ശിക്ഷാവിധിയുടെ പ്രഖ്യാപനം പ്രവാചകൻ നടത്തുന്നു. നരഭോജികളായി ക്രൂരന്മാരായിട്ടാണ് പ്രവാചകൻ അവരെ ചിത്രീകരിക്കുന്നത്. കശാപ്പുകാരൻ ചത്തമൃഗത്തെ തൊലിയുരിച്ച് കീറിമുറിക്കുന്നതുപോലെ ഈ നേതാക്കൾ സാധുക്കളോട് പെരുമാറുന്നു. ഈ പീഡിപ്പിക്കുന്നവരെ തീ കൊണ്ട് ദഹിപ്പിക്കുമെന്നാണ് പ്രവാചക വാക്യം. അവർ അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കും. അവർക്ക് അവൻ ഉത്തരമരുളുകയില്ല. അവരുടെ നിലവിളിക്ക് ദൈവം മുഖം മറച്ചുകളയും. കാരണം അവർ തിന്മ ചെയ്തിട്ടാണ്, ദോഷം ചെയ്തിട്ടാണ്, ദ്രോഹം ചെയ്തിട്ടാണ് ദൈവത്തോട് അനുഗ്രഹത്തിനായി വിളിക്കുന്നത്. അനുതപിച്ച് മനസ്താപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നുവരുന്ന ഏവരെയും ദൈവം കൈക്കൊള്ളും. എന്നാൽ ക്രൂരത കാണിച്ചിട്ട് വീണ്ടും ദൈവാനുഗ്രഹം തങ്ങൾ അനീതിയായി സമ്പാദിച്ചതിന്റെ മുകളിൽ ആഗ്രഹിക്കുന്ന മനുഷ്യൻ എത്ര നീചനാണില്ലേ? ഈ മീഖാപുസ്തകത്തിലെ എല്ലാ പ്രധാന ഭാഗങ്ങളും ആരംഭിക്കുന്നതുപോലെ തന്നെ മൂന്നാം അധ്യായവും കേൾപ്പീൻ എന്ന ആഹ്വാനത്തോടെയാണ് ആരംഭിക്കുന്നത്. മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം, കേട്ടാട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞത് യാക്കോബിന്റെ തലവന്മാരും ഇസ്രായേൽ ഗ്രഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ കേൾപ്പീൻ. ന്യായം അറിയുന്നത് നിങ്ങൾക്ക് വിഹിതമല്ലയോ? യാക്കോബിന്റെ തലവന്മാരെ കേൾപ്പീൻ, പ്രവാചകൻ രാജ്യത്തെ നേതൃത്വത്തോടെയാണ് സംസാരിക്കുന്നത്. ന്യായം അറിയുന്നത് നിങ്ങൾക്ക് വിഹിതമല്ലയോ? ഇതുകൊണ്ട് പ്രവാചകൻ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത്, രാജ്യത്തെ ഭരണാധികാരികളെയാണ് പ്രവാചകൻ സംബോധന ചെയ്യുന്നത്, രാജ്യത്തെ ന്യായാധിപന്മാരെ. ജനങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി കണ്ടാൽ അവരെ ഈ ന്യായാധിപന്മാരുടെ മുൻപിൽ വിസ്തരിക്കുവാനായി കൊണ്ടുവരിക പതിവായിരുന്നു. വിസ്താരമെന്തെന്നും ന്യായമെന്തെന്നും ഈ ന്യായാധിപന്മാർക്ക് ശരിക്കും അറിയാമായിരുന്നിരിക്കും. ഇതേ ചിന്ത പുതിയ നിയമത്തിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്, റോമാലേഖനം 2:1. അവിടെ നാം വായിക്കുന്നു, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. അതെ, അതുതന്നെ എന്നതുകൊണ്ട് അതുപോലുള്ളത് എന്നാണ് അർത്ഥം. ഒരു മനുഷ്യന്റെ പാപത്തെ വളരെ ഗൌരവത്തോടെ കാണുമ്പോൾ തന്നെ സ്വന്തം പാപത്തെ കണ്ടില്ലാപ്പെട്ട് നടക്കുന്നത് വളരെ ആശ്ചര്യജനകം തന്നെ. ഈ കാരണത്താലാകുന്നു ഇസ്രായേലിലെ നേതാക്കന്മാരെ വിളിച്ച് മീഖ പറയുന്നത്, മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന്. പക്ഷേ നിങ്ങൾ ആ തെറ്റുകൾ തന്നെ ചെയ്യുന്നുപോലും. എനിക്ക് തോന്നുന്നു നാം ജീവിക്കുന്ന ഈ കാലത്തിലും ഈ ആക്ഷേപം ശരിയാണ്. അനേകർക്കും ഇന്ന് തങ്ങളുടെ അധികാരം നീതിപൂർവം ഉപയോഗിക്കുവാൻ സാധിക്കാത്തതിന്റെ കാരണം ഈ വിധിക്കുവാനിരിക്കുന്നവരുടെ പക്കൽ കൂടുതൽ തെറ്റുണ്ട് എന്നതാണ്. അതുകൊണ്ടുതന്നെ ന്യായം വിധിക്കുവാനിരിക്കുന്നവന്റെ മനസാക്ഷി കുറ്റക്കാരനെ ശിക്ഷിക്കുവാൻ സമ്മതിക്കില്ല. നോക്കിക്കെ, എത്രമാത്രം നീതിയുള്ള ഒരാൾക്ക് മാത്രമേ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. സ്വഭാവഗുണമുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ സ്വഭാവത്തിന്മേൽ വിധി കൽപ്പിക്കുവാൻ സാധിക്കൂ. കള്ളം പറയുന്നവർ എങ്ങനെ മറ്റുള്ളവർ കള്ളം പറയുന്നതിനെ കുറ്റം പറയും? പലരുടെയും വിമർശനം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർ പറയുന്നത് സ്വന്തം മനസാക്ഷി കുത്തുന്നതുകൊണ്ടാണ് എന്ന്. പലരും തെറ്റുകാരെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുവാനങ്ങ് വെമ്പൽ കൊള്ളുകയാണ്. ഇല്ലേ, എന്ത് കുറ്റപ്പെടുത്തലാണ്! സത്യത്തിൽ അവർ ആ സ്ഥാനത്തെത്തുമ്പോൾ മുൻപിരുന്നവരെക്കാൾ കൂടുതൽ തെറ്റിൽ കിടന്നുരുളും. രാജ്യഭരണത്തിനുവേണ്ടി വെമ്പൽ കൊള്ളുന്നവരെ മാത്രം നോക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് കാലത്ത് മുൻപ് ഭരിച്ചിരുന്നവരെ എന്തുമാത്രം കുറ്റം പറഞ്ഞ് കസേരയിൽ കയറും. ഇരുപ്പ് ഉറച്ചു കഴിഞ്ഞു എന്ന് കണ്ടാൽ പിന്നത്തെ ചിന്ത എന്താണ്? മനുഷ്യനെ സേവിക്കുകയോ അതോ സ്വന്തം കാര്യം നോക്കുകയോ? ഒരിക്കൽ യേശുവിന്റെ അടുത്ത് നാട്ടുകാരെല്ലാം കൂടി ഒരു സ്ത്രീയെ വലിച്ചിഴച്ചുകൊണ്ടുവന്നു. എന്തിനാണെന്നറിയാമോ? അവൾ തെറ്റുകാരിയായതിനാൽ, അവളെ ശിക്ഷിക്കുവാൻ. ആ തെറ്റിനെക്കുറിച്ച് ഓർത്തിട്ട് അവരുടെ ചുണ്ടു വിറയ്ക്കുന്നു, കൈ വിറയ്ക്കുന്നു. എന്തൊരു ഹൃദയഭാരമാണ് അവർക്കെന്നോർക്കണേ. നാട് നശിക്കുന്നതിലുള്ള ഭാരമാണോ എന്തോ? എന്തായിരുന്നാലും അവിടെ വന്ന ഓരോരുത്തരെയും ശരിക്കറിയാവുന്ന യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യമെറിയട്ടെ എന്ന്. പിന്നത്തെ കഥ ഞാൻ വിവരിക്കേണ്ടതില്ലോ. മറ്റുള്ളവരെ വിധിക്കുവാൻ നടക്കുന്നു, സ്വന്തം തെറ്റിനെ മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നു. തന്റെ കാലത്തെ നേതൃത്വത്തോടെ മീഖായ്ക്ക് പറയുവാനുണ്ടായിരുന്നത് ഇതുതന്നെയാണ്. ന്യായം അറിയുന്നത് നിങ്ങൾക്ക് വിഹിതമല്ലയോ? നിങ്ങൾ അജ്ഞതയിലല്ല ഈ അഭിനയമൊക്കെ നടത്തുന്നത്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. കുറ്റക്കാരായ മനുഷ്യരെ നിങ്ങൾ വിസ്തരിച്ച അനുഭവം നിങ്ങൾക്കുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ കുറ്റക്കാർ. 3:2 നാം കാണുന്നത്, നിങ്ങൾ നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു. നിങ്ങൾ ത്വക്ക് അവരുടെ മേൽ നിന്നും മാംസം അവരുടെ അസ്ഥികളിൽ നിന്നും പറിച്ചു കളയുന്നു. നിങ്ങൾ നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു. കൈക്കൂലി വാങ്ങി ഒരു കുറ്റവാളിയെ വെറുതെ വിടുന്നത് ഒരിക്കലും നീതിയല്ല. അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടിയൊരു നിരപരാധിയെ കൊന്നതിനു ശേഷം വിസ്തരിച്ചപ്പോൾ തക്കതായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് കുറ്റവാളിയെ ചെറിയ ശിക്ഷ നൽകി വിടുന്നത് എത്ര നീചമാണ്! രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിൽ കുറ്റക്കാരൻ രക്ഷപ്പെടുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാം? ഇന്ന് പിന്നെ നമ്മുടെ സമൂഹത്തിൽ എന്തോ കുറ്റം കണ്ടാലും രാഷ്ട്രീയമാക്കും ഇല്ലേ? പത്രങ്ങളിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കെയർ ഓഫിലാകുന്നു ആളുകളെ പരിചയപ്പെടുത്തുന്നത് തന്നെ. അയൽവക്കക്കാരുടെ കോഴി എന്റെ പുരയിടത്തിൽ കയറിയതിന് വഴക്കുണ്ടായാലും അതിനൊരു രാഷ്ട്രീയ ചുവ നൽകി അങ്ങേയറ്റം മന്ത്രിമാരെയൊക്കെ കാണുവാൻ പോകുന്ന സമൂഹമാണിന്ന്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നീതിയുക്തമായ ഒരു വിധിയില്ലാതെ പോകുന്നു. ഏതൊരു വ്യക്തിക്കും ഈ അനുഭവം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഇതൊന്നും പറയുവാൻ ആർക്കും കഴിയില്ല. ഏതൊരു ചെറിയ കാര്യം സാധിക്കണമെങ്കിലും എന്തെല്ലാം നൂലാമാലകളാണ്. ഇന്നാരെ ഒന്ന് കണ്ടേക്കണേ, അവിടെ ചെല്ലുമ്പോൾ ഇന്നാരെ കൂടി ഒന്ന് കണ്ടേക്കണേ, അങ്ങനെ കുറെ പേരെ കണ്ടുകണ്ട് അങ്ങ് ചെല്ലുമ്പോൾ വീടും പുരയിടവും എഴുതി വിൽക്കേണ്ടി വരും. മീഖാപ്രവാചകന്റെ സമയത്ത് അധികാരികൾ സത്യത്തിൽ നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇഷ്ടപ്പെട്ടു. അന്നും ഇന്നും അത്തരത്തിലുള്ളവർ ഏതെങ്കിലും അധികാരസ്ഥാനം അലങ്കരിക്കുവാൻ യോഗ്യരല്ല. അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തന്റെ ഭാര്യയോട് അവിശ്വസ്തനാണെങ്കിൽ അയാൾക്കെങ്ങനെ വിവാഹസംബന്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും? ഓരോരുത്തരുടെ തനിനിറം അറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ പാർട്ടിക്കാർ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. കൈക്കൂലി വാങ്ങിച്ചതും കള്ളത്തരം കാണിച്ചതും എല്ലാം അന്നേരം പാട്ടായിരിക്കുമല്ലോ. ദേശത്തെ അന്യായത്തിനും അധപ്പതനത്തിനും എല്ലാം ദൈവം കുറ്റം പറയുന്നത് ഭരണാധികാരികളെയാണ്, പ്രത്യേകിച്ച് മീഖായുടെ കാലത്ത്. നിങ്ങൾ ത്വക്ക് അവരുടെ മേൽ നിന്നും മാംസം അവരുടെ അസ്ഥികളിൽ നിന്നും പറിച്ചു കളയുന്നു എന്ന്. പാവങ്ങളോട് അവിടുത്തെ ജനങ്ങൾ കാണിക്കുന്ന ക്രൂരതയുടെ വ്യക്തമായൊരു ചിത്രമാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എന്റെ ജനത്തിന്റെ മാംസം തിന്നു, അവരുടെ ത്വക്ക് അവരുടെ മേൽ നിന്ന് ഉരിച്ചു കളയുന്നു. നിങ്ങൾ അവരുടെ അസ്ഥികളെ ഒടിച്ച് കലത്തിലിടുവാൻ എന്ന പോലെയും കുട്ടകത്തിനകത്തെ മാംസം പോലെയും മുറിച്ചു കളയുന്നു. പാവങ്ങളോടുള്ള ഈ നേതാക്കന്മാരുടെ ഇടപെടൽ ഒരു അനുഭാവവുമില്ലാത്ത നരഭോജികളായ മനുഷ്യരെ പോലെയാണ്. അവർ ഒരാദർശമില്ലാത്തവരും ഒട്ടും കരുണയില്ലാത്തവരുമാണ്. എന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അത് എത്ര ചെറുതായാലും വിധി കൽപ്പിക്കുവാൻ ഒരു ദൈവവിശ്വാസി അല്ലാത്ത മനുഷ്യനെ ഞാൻ സമീപിക്കില്ല. അങ്ങനെ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, ഇന്ന് പല ആത്മീയരുടെയും പ്രശ്നങ്ങൾക്ക് വിധി കൽപ്പിക്കുവാൻ അനാത്മീയരെ സമീപിക്കുന്നത് എത്ര ലജ്ജാകരമാകുന്നു. നാണം കെട്ട കച്ചവടം. സുഹൃത്തെ, താങ്കൾ എന്റെ മുൻപിലോ ഞാൻ താങ്കളുടെ മുൻപിലോ വിധി കേൾക്കുവാൻ നിൽക്കേണ്ടി വരില്ല. നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിലാണ് നിൽക്കേണ്ടത്. എന്റെ പ്രശ്നം അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ മുൻപിൽ ആകുന്നു. ഞാൻ ഒരു മനുഷ്യന്റെയും മുൻപിൽ വിധി കേൾക്കുന്നതിനായി നിൽക്കേണ്ടി വരില്ല. അതെ സുഹൃത്തെ, ഇത് ആശ്വാസകരമായി തോന്നുന്നില്ലേ? നീതിയോടെ ന്യായം വിധിക്കുന്നവൻ ക്രിസ്തു മാത്രമാണ്. ലോകത്തിൽ ആർക്കും നീതിയായി വിധി നടപ്പാക്കുവാൻ സാധ്യമല്ല എന്ന കാര്യം നാം ഓർക്കണം. മനുഷ്യനൊക്കെയും ഏതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി തന്റേതായ വഴികളിലാകുന്നു വിധിക്കുന്നത് എന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥാവിശേഷമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തരായ പലരുമുണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ വായിക്കുന്നു, അന്ന് അവർ യഹോവയുടെ നിലവിളിക്കും, എന്നാൽ അവനവർക്ക് ഉത്തരമരുളുകയില്ല. അവർ ദുഷ്പ്രവൃത്തികളെ ചെയ്തതിനൊത്തവണ്ണം അവൻ ആ കാലത്ത് തന്റെ മുഖം അവർക്ക് മറയ്ക്കും. ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ സംസാരിക്കുന്നതെന്നറിയാമോ? ഇസ്രായേലിലെ നേതാക്കന്മാരെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. അവർ അവരുടെ ഉന്നത സ്ഥാനങ്ങളിലായിരുന്നത്രയും സമയം അവർക്കൊരു മാനുഷിക അനുഭാവമോ സഹതാപമോ സ്നേഹമോ ഒന്നുമില്ല. ഇപ്പോൾ അവർ ആകെ പ്രശ്നത്തിലായതുപോലെയാണ്. കാരണം തങ്ങളെക്കാൾ വലിയ ഒരു ശക്തി അവരുടെ മേൽ വന്നിരിക്കുന്നു. അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരമരുളുകയില്ല. ഈ നേതാക്കന്മാർ ദൈവത്തോട് നിലവിളിക്കുവാൻ പോകുകയാണ്. അത് രസകരമായി തോന്നുന്നില്ലേ? നാമെല്ലാം പ്രശ്നം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തെ നോക്കി വിളിക്കുമില്ലേ? എല്ലാവർക്കും ആവശ്യം വരുമ്പോൾ മതി ദൈവത്തെ. കാര്യസാധ്യത്തിനുതകുന്ന ദൈവമില്ലേ? അല്ലാത്തപ്പോഴെല്ലാം അവിടുത്തെ മറന്ന് ജീവിക്കുക. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന്. പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളെ ഈ സ്ഥിതിയിൽ സഹായിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം മീഖായുടെ സമയത്ത് ദൈവത്തെ മറന്ന് അഭക്തരായി ജീവിച്ച ജനങ്ങളോട് പ്രവാചകൻ പറഞ്ഞു, ദൈവം അവരുടെ നിലവിളി കേൾക്കില്ല എന്ന്. സത്യത്തിൽ ദൈവം തന്റെ മുഖം അവരിൽ നിന്നും മറയ്ക്കും എന്ന് ദൈവം അരുളി ചെയ്തു. ദൈവത്തിന്റെ നിശബ്ദതയുടെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് താങ്കൾക്കറിയാമോ? എന്നിരുന്നാലും അവന്റെ കരുണ അപാരമാണ്. അവിടുത്തെ കൃപ ധാരാളമാണ്. തന്റെ പുത്രനെ രക്ഷകനായി അംഗീകരിക്കുന്ന ഓരോ വ്യക്തിയെയും അംഗീകരിക്കുവാൻ ദൈവം ഇന്നും തയ്യാറാണ്. ആവശ്യത്തിന്റെ സമയത്ത് മാത്രം ദൈവത്തെ വിളിക്കുന്നതല്ല യഥാർത്ഥ ഭക്തി. താഴ്മയോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവ പൈതലായി തീരണം. ദൈവം താങ്കളെ കേൾക്കുന്നു എന്ന ഉറപ്പ് താങ്കൾക്കുണ്ടോ? ഒരു പിതാവ് മകനോട് സംസാരിക്കുന്നത് അതുപോലെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. എന്നാൽ ഒരു പിതാവ് മകനോട് സംസാരിക്കാതിരിക്കുന്നിടത്തോളം കഠിനമായ ശിക്ഷ മകന് വേറെ എന്താണ് ലഭിക്കുവാനുള്ളത്? നാം മക്കളെങ്കിൽ നമ്മുടെ പിതാവിന്റെ ആലോചനയാൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കൂ. ദൈവശബ്ദം കേൾക്കുന്നിടത്തോളം അനുഗ്രഹീതമായ ഒരു അനുഭവം വേറെയില്ല. ദൈവം നമ്മോട് പ്രധാനമായും ഇന്ന് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനം വായിക്കാത്ത ഒരാൾ എപ്രകാരമാണ് ദൈവശബ്ദം കേൾക്കുന്നത്? ദൈവശബ്ദമല്ലാത്തത് എപ്പോഴും നമ്മെ ചതിക്കുന്നതാണ് എന്നോർക്കണം. ഇന്ന് അനേകരും ദൈവശബ്ദമാ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ ശക്തി കൊണ്ട് വന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുതേ സുഹൃത്തെ. താങ്കളുടെ ജീവിതം ദൈവശബ്ദം കേട്ടാണോ താങ്കൾ നയിക്കുന്നത്? അതിന് നാം ദൈവസന്നിധിയിലേക്ക് നാം തന്നെ പോകേണ്ടതുണ്ട്. നാം പലപ്പോഴും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നത് എന്താകുന്നു എന്ന് കേൾക്കുവാൻ തിടുക്കമുള്ളവരാണ്. ഞാൻ പറയട്ടെ, അതിനേക്കാൾ ഉന്നതം നിങ്ങൾ ദൈവവചനവുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ സാധിക്കും. ഒരിക്കലും നമുക്ക് ലോകത്തിന്റെ ശബ്ദം കേട്ട് മുൻപോട്ടു പോകുവാൻ സാധിക്കില്ല. ദൈവം നമ്മോട് എപ്പോഴും സംസാരിക്കുവാൻ തയ്യാറായിരിക്കുന്നു. അതിനവൻ എല്ലാവിധത്തിലും ഒരുക്കമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ ഓരോ ദിവസവും എത്ര സമയം ചെലവഴിക്കാറുണ്ട്? ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു നിമിഷം അതിനുവേണ്ടി താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഇന്ന് വീണ്ടും ഞങ്ങൾക്ക് അവിടുന്ന് നൽകിത്തന്നതോർത്ത് സ്തോത്രം. വളരെ വ്യക്തമായി അവിടുന്ന് ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ധൈര്യത്തോടെ ഉത്തരം നൽകുവാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ശരിയാകണമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കി അത് ശരിയായ വഴിയിൽ ആക്കി തീർക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി ഫലപ്രദമായി ഇന്ന് ജീവിപ്പാൻ അവിടുന്ന് ഒരുക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസത്തെ തന്നാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ൂർത്തി വരുത്തും യേശുവിൻ വചനം പൂർണ്ണ. പൂർണതയോടെ ഗ്രഹിച്ചിടുവാൻ പൂർത്തി വരുത്തും യേശുവിൻ വചനം. പൂർണതയോടെ ഗ്രഹിച്ചിടുവാൻ വചനം പഠിച്ചു നാം ഉറച്ചിടാ വല്ലഭനാഥനെ സേവിപ്പാൻ. വചനം പഠിച്ചു നാം ഉറച്ചിടാ വല്ലഭനാഥനെ സേവിപ്പാൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.